തിരുവചനത്തിൽ ഒരു മർമ്മം എന്നാൽ അതുവരെ താൻ വെളിപ്പെടുത്താതിരുന്ന ഏതോ ദൈവം അപ്പോൾ വെളിപ്പെടുത്തുന്നു എന്നത്രേ.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് ആയിരം ആയിരം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുറ്റതാണ്. ഈ പഠനത്തിലൂടെ ഓരോ ദിവസവും രാവിലെ ഈ നാണയങ്ങൾ പെറുക്കിയെടുത്ത് ആത്മീയമായി സമ്പന്നരായ ഇന്നും മുത്തുകൾ പെറുക്കുവാൻ തയ്യാറായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹിതരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. മിസ്റ്റർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ മൂലഭാഷയിലും ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലും ആധുനിക മലയാള വിവർത്തനത്തിലും ഇനിയും പറയുന്ന വിധമാണെന്ന്. അതായത്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ അവന്റെ രക്തത്താൽ പാപമോചനവും വീണ്ടെടുപ്പും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ദൈവകൃപയുടെ സമൃദ്ധിക്കൊത്ത് എന്ന് നമ്മുടെ മലയാള ബൈബിളിൽ കാണാത്തത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ആ പ്രസ്താവന വളരെ അർത്ഥവത്തായത് തന്നെയാണ്. വീണ്ടെടുപ്പിനെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമെല്ലാം നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായല്ലോ. വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ രക്തം വഴിയാണ് സാധിപ്പിച്ചത്. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തയാഗമാണ്. നമ്മുടെ പാപമോചനത്തിന് അവന്റെ രക്തം ചൊരിഞ്ഞു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപം നമ്മെ ബന്ധിതരും ശിക്ഷായോഗ്യരുമാക്കി. ഈ രണ്ടിൽ നിന്നുമുള്ള വിടുതലാണ് വീണ്ടെടുപ്പ്. ഇനി നമുക്ക് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് എന്ന ഭാഗമൊന്ന് പഠിക്കാം. വളരെ രസകരമായ ഒരു അവതരണം അത്രേ ഇത്. ഇവിടെ പറയുന്നത് അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ നിന്നും എന്നല്ല, സമൃദ്ധിക്കൊത്ത് എന്നത്രേ. തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, വലിയ വ്യത്യാസമുണ്ട്. കൃപയുടെ സമൃദ്ധിയിൽ നിന്നും എന്നതിനാൽ എത്രയും കുറച്ചു കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. എന്നാൽ കൃപയുടെ സമൃദ്ധിക്കൊത്ത് എന്ന് പറയുമ്പോൾ അത് വളരെയാണ്. അപ്പോൾ അത് ലഭിക്കുന്ന വ്യക്തി സമൃദ്ധിയിൽ ആകും. തന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്താണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ദൈവം കൃപാസമ്പന്നനാണ്. തന്റെ കൃപാസമൃദ്ധിക്കൊത്ത് നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആ കൃപ എന്റെ മേൽ അധികം അധികമായി അവന് ചൊരിയേണ്ടതായി വന്നു. എന്നാൽ എന്റെ മേൽ കൂടുതൽ കൃപ ചൊരിഞ്ഞതിനാൽ താങ്കൾക്ക് വേണ്ടി അധികം ബാക്കിയില്ല എന്ന് ചിന്തിക്കരുത്. എത്ര വേണമെങ്കിലും താങ്കൾക്ക് വേണ്ടിയുണ്ട്. ഈ കൃപാസമൃദ്ധി, കൃപാധനം നമ്മുടെ പാപമോചനത്തിനായിട്ടാകുന്നു എന്ന് മറന്നുപോകരുത്. കൃപയുടെ ധനം നമ്മുടെ ഗ്രഹണശക്തിക്കും അതീതവും മറ്റ് ഭൌതിക ധനത്തെ അതിജീവിക്കുന്നതുമത്രേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 1 തിമൊഥെയൊസ് 6:17, എബ്രായലേഖനം 11:26, ഇവിടെല്ലാം നാം അതാണ് കാണുന്നത്. ഈ അപ്രമേയ ധനത്തെക്കുറിച്ച് പൌലോസ് ഈ ലേഖനത്തിൽ 5 പ്രാവശ്യം പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കൃപാധനം എന്ന് പറയുന്നു. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ മഹിമാധനം എന്ന് പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കൃപയുടെ അത്യന്ത ധനം എന്ന് പറയുന്നു. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എന്ന് പറയുന്നു. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവന്റെ മഹത്വത്തിന്റെ ധനം എന്ന് വായിക്കുന്നു. കൃപയെക്കുറിച്ചുള്ള ഈ ആശയം പൌലോസിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന്റെ ദാനം അവന്റെ ധനത്തിന്റെ അളവിനൊത്തവണ്ണമാണ്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എഫേസ്യരോട് ഈ ദൈവീക ധനത്തെക്കുറിച്ച് പറയുന്നതിന് പ്രത്യേക പ്രസക്തിയുണ്ട്. അവരിൽ ചിലർ മാനസാന്തരപ്പെട്ടപ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള പുസ്തകങ്ങൾ അവരുടെ ജീവസന്ധാരണത്തിനുള്ള വക ചുട്ടുകളഞ്ഞവരാണ്. അവർ ത്യജിച്ചതിനേക്കാൾ അത്യന്ത ധനം ക്രിസ്തുവിൽ അവർക്കുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പൌലോസ്. സഭയുടെ പേരിൽ പുത്രനായ ദൈവം ചെയ്ത പ്രവർത്തനത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം ത്രിവിധമാണ്. 1, തന്റെ രക്തത്താൽ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 2, തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ വെളിപ്പെടുത്തി. 3, ഒരു അവകാശം നൽകി അവൻ നമ്മെ ആദരിക്കുന്നു. വീണ്ടെടുപ്പ് എന്നുള്ളതിന്റെ ഗ്രീക്ക് പദങ്ങൾ നാം കാണുകയുണ്ടായി. അതിന് ഒരു വില കൊടുക്കേണ്ടതായി വന്നു എന്ന് നാം കാണുന്നു. അത് ക്രിസ്തുവിന്റെ രക്തമായിരുന്നു ആ വില. അവൻ വില നൽകിയതിനാൽ നമുക്ക് പാപക്ഷമ പ്രാപിക്കാവുന്നതാണ്. നമ്മെ അടിമകളാക്കി വിറ്റിരുന്ന അടിമച്ചന്തയിലേക്ക് ദൈവം ചെന്ന് നമ്മെ എല്ലാം അവൻ വില നൽകി വാങ്ങി. അവൻ തനിക്കായി നമ്മെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. അവന് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. നമ്മെ സ്വതന്ത്രരാക്കി വിടുന്നതിനാണ് അവൻ നമ്മെ വാങ്ങിയതെന്നും നാം കണ്ടു. ദൈവം കൃപയാൽ താങ്കളെ രക്ഷിക്കുമ്പോൾ താങ്കളെ അവനൊരു കടക്കാരനാക്കുകയല്ല, നമ്മെ സ്വതന്ത്രരാക്കി വിടുന്നതിനാണ് അവൻ വില നൽകി വാങ്ങിയത്. ഇപ്പോൾ ഉണ്ടാകാവുന്ന ഒരു സംശയം എന്താൽ, എന്നാൽ നാം അവനെ സേവിക്കണം എന്നൊന്നില്ലേ? തീർച്ചയായും. എന്നാൽ അത് വേറൊരു അടിസ്ഥാനത്തിലത്രേ, ഒരു പുതിയ ബന്ധം. ഇപ്പോഴുള്ള ബന്ധം സ്നേഹത്തിന്റേതാകുന്നു. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാക്കും എന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ഇന്ന് താങ്കൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവന് താങ്കളുടെ സേവനം ആവശ്യമാണ്. താങ്കൾ അവനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഈ ശുശ്രൂഷ, സേവനം, ഇതെല്ലാം നിർത്തിക്കളയുന്നതാണ് നല്ലത്. അത് വല്ലവരുടെയും നിർബന്ധം കൊണ്ടും താങ്കൾക്ക് ലഭിക്കാവുന്ന ഭൌതിക നേട്ടങ്ങൾ കൊണ്ടുമൊക്കെയാണ് താങ്കൾ ഇന്ന് ചെയ്യുന്നത് ഇല്ലേ? ക്രിസ്തുവിലുള്ള സമർപ്പണത്തെക്കുറിച്ച് വളരെയേറെ ഇന്നാളുകളിൽ നാം കേൾക്കാറുണ്ട്. പ്രിയ സുഹൃത്തെ, അവനെ സമർപ്പിക്കുവാൻ എനിക്കും താങ്കൾക്കും വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സ്നേഹത്തിലാണ് നാം അവനോട് പ്രതികരിക്കേണ്ടത്. അത് വളരെ വ്യത്യസ്തമായ ഒരു അടിസ്ഥാനം തന്നെയാണ്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നതിനാലാണ് നാം അവനെ സ്നേഹിക്കുന്നത്. ഞാൻ കേട്ട ഒരു കഥ ഒന്ന് പറഞ്ഞോട്ടെ. അടിമക്കച്ചവടം നിലനിന്നിരുന്ന ആ ക്രൂരമായ കാലത്ത് ഒരു അടിമച്ചന്തയിൽ ലേലത്തിന് കൊണ്ടുവന്ന നൂറുകണക്കിന് അടിമകളുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ലേലം വിളിക്കുവാൻ വന്ന യജമാനന്മാരുടെ കൂട്ടത്തിൽ ക്രൂരനും മൃഗീയനുമായ ഒരു വ്യക്തി അതിസുന്ദരിയായി ഈ പെൺകുട്ടിയെ ലേലം വിളിക്കുവാൻ തുടങ്ങി. അയാൾ ലേലം വിളിക്കുമ്പോഴൊക്കെ ഈ പാവം പെൺകുട്ടി ഭയം കൊണ്ട് വിറച്ചു. അയാളുടെ രൂപം കണ്ടാൽ തന്നെ ആരും വിറയ്ക്കുമായിരുന്നു. തന്റെ അടിമകളോട് ദയയോടും സ്നേഹത്തോടും ഇടപെട്ടിരുന്ന ഒരു തോട്ടമുടമയ്ക്കും അടിമകളെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹവും അന്നവിടെയുണ്ടായിരുന്നു. ഈ ക്രൂരനായ മനുഷ്യൻ ഈ പെൺകുട്ടിയെ ലേലം വിളിക്കുന്നത് കണ്ട് ഈ നല്ല മനുഷ്യനും ഈ പെൺകുട്ടിയെ ലേലം വിളിക്കുവാൻ തുടങ്ങി. ക്രൂരനായ മനുഷ്യൻ വിളിച്ചതിനേക്കാൾ കൂടുതൽ തുക പറഞ്ഞ് രണ്ടാമത് സൂചിപ്പിച്ച നല്ല മനുഷ്യൻ ആ പെൺകുട്ടിയെ വാങ്ങി. അയാൾ ലേലത്തുക കൊടുത്തതിനു ശേഷം നടന്നുപോയി. അയാൾ പോയതിന്റെ പുറകെ ഈ പറഞ്ഞ പെൺകുട്ടിയും നടക്കുവാൻ തുടങ്ങി. അപ്പോൾ അയാൾ തിരിഞ്ഞ് അവളോട് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്കൊരു അടിമയെ ഇന്ന് ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞാൻ നിന്നെ ലേലം വിളിച്ചത്. നിന്നെ സ്വതന്ത്രയാക്കി വിടുന്നതിനാണ് ഞാൻ നിന്നെ വില നൽകി വാങ്ങിയത്. ആ പെൺകുട്ടി ഒരു നിമിഷം ധരിച്ചു നിന്നുപോയി. അവളുടെ കാതുകളെ വിശ്വസിക്കുവാൻ സാധിക്കാതെ അവൾ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഇപ്രകാരം പ്രതികരിച്ചു. അവൾ തന്റെ മുഴങ്കാലിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്നേക്കും അങ്ങയെ ശുശ്രൂഷിച്ചുകൊള്ളാം. അതെ, അങ്ങയുടെ അടിമയായിരിക്കുന്നിടത്തോളം സന്തോഷം ജീവിതത്തിൽ മറ്റൊന്നുമില്ല. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കേണ്ട ആ കാര്യത്തിന്റെ അടിസ്ഥാനം തീർച്ചയായും സ്നേഹമാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അവിടുന്ന് താങ്കൾക്കായി ഒരു വില നൽകി. നമുക്ക് പാപക്ഷമ ലഭിക്കേണ്ടതിനായി അവിടുന്ന് തന്നെ തന്നെ നമുക്ക് നൽകുകയും തന്റെ രക്തം ചിന്തുകയും ചെയ്തു. അവന്റെ അടുത്തേക്ക് വന്ന് അവനെ താങ്കളുടെ രക്ഷകനായി അംഗീകരിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം താങ്കളുടേതാകും. എന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല, എന്റെ ഹൃദയത്തിൽ അവനോടൊരു സ്നേഹം തോന്നുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ താങ്കൾ അവനെ ശുശ്രൂഷിക്കണമെന്ന് അവൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. ആരുടെയും നിർബന്ധത്താൽ ഏതിലെങ്കിലും ഒക്കെ ആകൃഷ്ടനായി ദൈവവേലയ്ക്ക് ഇറങ്ങരുത്. ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കണം സേവനത്തിന്റെ പിൻപിലെ പ്രചോദനം. താങ്കൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ താങ്കൾ അവനെ തീർച്ചയായിട്ടും ശുശ്രൂഷിക്കും. താങ്കൾ അവനെ സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം അതത്രേ. താങ്കളുടെ വീണ്ടെടുപ്പും പാപമോചനവും അവന്റെ കൃപാധനത്തിന്റെ സമൃദ്ധിക്കൊത്തവണ്ണമാകുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. സഭയ്ക്ക് വേണ്ടി പുത്രനായ ദൈവം നിർവഹിച്ച രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. ക്രിസ്തു തന്റെ ഹിതത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി എന്ന് നാം കാണുന്നു. ഞാനിന്ന് വായിക്കട്ടെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. തിരുവചനത്തിൽ ഒരു മർമ്മം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നാം കേൾക്കാറുള്ള അപസർപ്പക കഥകളിലെ വിഷയമാണോ? തിരുവചനത്തിലൊരു മർമ്മം എന്നാൽ അതുവരെ താൻ വെളിപ്പെടുത്താതിരുന്ന ഏതോ ദൈവം അപ്പോൾ വെളിപ്പെടുത്തുന്നു എന്നത്രേ. പുതിയ നിയമത്തിലെ ഒരു മർമ്മത്തിൽ രണ്ട് പ്രധാന ഘടകങ്ങൾ എപ്പോഴും കാണപ്പെടുന്നു. ഒന്ന്, മാനുഷികമായ കർത്തൃത്വത്താൽ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒന്നത്രേ ഇത്. ഇതെപ്പോഴും ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടായിരിക്കും. രണ്ടാമത് നാം കാണുന്നത്, ശരിയായ സമയത്ത് അത് വെളിപ്പെടുത്തും, ഒളിച്ചുവെക്കുകയില്ല. എല്ലാ വിശദാംശങ്ങളും തുറന്നു കാണിക്കാതെ വസ്തുത സ്ഥാപിക്കുവാൻ ആവശ്യമായത് വെളിപ്പെടുത്തും. പുതിയ നിയമത്തിൽ 11 മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ, മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ 3 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായി, ഈ കാലത്ത് ഇസ്രായേലിന്റെ അന്ധത, റോമലേഖനം 11 അധ്യായത്തിന്റെ 25 വാക്യം. മൂന്നാമതായി, ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടാകുന്ന രൂപാന്തരത്തിന്റെ മർമ്മം, 1 കൊരിന്ത്യർ 15:51-52, 1 തെസലോനിക്കർ 4:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും. നാലാമതായി, യഹൂദന്മാരും ജാതികളും ഉൾപ്പെട്ട ഒരു ശരീരമായി പുതിയ നിയമസഭ എന്ന മർമ്മം, Ephesians 3:1-12 വരെയുള്ള വാക്യങ്ങളിൽ, Romans 16:25, Ephesians 6:19, Colossians 4:3 നാം കാണുന്നു. അഞ്ചാമതായി, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടുള്ള മർമ്മം, Ephesians 5:23-32 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ആറാമതായി, ക്രിസ്തു നമ്മിലിരിക്കുന്ന മർമ്മം, Galatians 2:20, Colossians 1:26-27 വാക്യങ്ങൾ. ഏഴാമതായി, ദൈവ മർമ്മമാകുന്ന ക്രിസ്തു, 1 കൊരിന്ത്യർ 2:7 വാക്യം, Colossians 2:2-9 വാക്യങ്ങൾ. എട്ടാമത്തെ മർമ്മം, ദൈവസ്വരൂപം മനുഷ്യനിൽ തിരികെ കിട്ടിയ വിധം, 1 തിമൊഥെയോസ് 3:16. ഒൻപതാമത്തെ മർമ്മം, അധർമ്മത്തിന്റെ മർമ്മം, 2 തെസലോനിക്കർ 2:7, Matthew 13:33. പത്താമതായി, 7 നക്ഷത്രങ്ങളുടെ മർമ്മം, Revelation 1:20. പതിനൊന്നാമതായി, ബാബിലോണിന്റെ മർമ്മം, Revelation 17:5-7 വാക്യങ്ങൾ. ഇതെല്ലാം ഇരുന്നാലും ദൈവം സകലതും നമ്മോട് പറഞ്ഞിട്ടില്ല എന്ന സത്യം നിങ്ങൾക്കറിയാമോ? ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. ദൈവത്തോട് ചോദിക്കുവാൻ എന്റെ കയ്യിൽ തന്നെ സംശയങ്ങളുടെ നീണ്ട ഒരു പട്ടികയുണ്ട്. നിങ്ങൾ എന്നോട് എഴുതി ചോദിക്കുന്നതിനേക്കാൾ വളരെ മടങ്ങ് സംശയങ്ങൾ എനിക്കുണ്ട് സുഹൃത്തെ. ഒരു ദിവസം അവൻ അതെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഒരു മർമ്മം എന്നാൽ നേരത്തെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുമായ കാര്യമാണ്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുമായ മനോഹരമായ ഒരു മർമ്മമാണ് നാം കാണുന്നത്. എത്ര മനോഹരമായ കാര്യമാണ് നാം ഇവിടെ കാണുന്നത് എന്നോർക്കണം. സകല ജ്ഞാനവും വിവേകവുമായി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്താണ് അവന്റെ ഹിതത്തിന്റെ മർമ്മം? ഒന്നാമത്, സകല ജ്ഞാനവും വിവേകവുമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തോ ആകുന്നു ഈ മർമ്മം. എന്തെങ്കിലും ലളിതമായ കാര്യമല്ല എന്നോർക്കണം. ലളിതമായ സുവിശേഷമുണ്ട്, എന്നാൽ അതിലെ ചില മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നാം സകല പ്രയത്നവും കഴിക്കേണ്ടി വരും. മാനുഷിക ബുദ്ധി കൊണ്ട് സാധിക്കുമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നാം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഈ മർമ്മം ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യജാതിയെ വീണ്ടെടുക്കുന്ന പ്ലാൻ മനസ്സിലാക്കാനുള്ള അറിവ്, അതെ, സഭയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള പ്ലാൻ അറിയാനുള്ള ബുദ്ധിസാമർഥ്യം, ലോകം ഭോഷത്വമായി ഗണിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം, 1 കൊരിന്ത്യർ 1:18. ഈ ജ്ഞാനത്തെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന നിലയിൽ പ്രായോഗികമാക്കുന്നതാണ് വിവേകം. ക്രിസ്തു മൂലമുള്ള വീണ്ടെടുപ്പ് ദൈവജ്ഞാനത്തിന്റെ ഒരു പ്രദർശനം കൂടെയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് നാം ജ്ഞാനമുള്ളവരായി തീരാനും അത് സഹായിക്കുന്നു. നമ്മുടെ മേൽ പകർന്ന കൃപയുടെ സമൃദ്ധമായ ധനം, ദിവ്യ ആലോചനയുടെയും ദിവ്യ വെളിപ്പാടിന്റെയും ആഴമായ കാര്യങ്ങളിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു എന്ന് കാണുന്നു. പിന്നെ നാം വായിച്ചത്, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. മർമ്മം എന്നതുപോലെ തന്നെയുള്ള മറ്റൊരു വാക്കാണ് വ്യവസ്ഥ. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കത്ര ഇത്. പലരും വളരെ മോശമായൊരു വാക്കായിട്ടാണ് ഇതിനെ കാണാറുള്ളത്. ഇത് ഉന്നതമായൊരു വാക്കാണ് എന്ന് ഞാൻ പറയട്ടെ. പലരും വെറുക്കുന്ന ഒരു വാക്കായതിനാൽ ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇതുപയോഗിക്കാറില്ല. ബൈബിളിൽ പലരും വെറുക്കുന്ന അനേകം പദങ്ങളുണ്ട്. ഉദാഹരണത്തിന്, രക്തം, വീണ്ടെടുപ്പ്, ക്രൂശ് മുതലായവ. പോലോസ് പറഞ്ഞത് അനേകർക്കും ക്രൂശ് ഒരു ബുദ്ധിമുട്ടുള്ള പദമാണ് എന്ന് കണ്ട് ഞങ്ങളത് പ്രസംഗിക്കാതിരിക്കില്ല. വ്യവസ്ഥയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വിഷയത്തെ വിട്ട് മുൻപോട്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യവിചാരകത്വം, ഗ്രഹഭരണം എന്നൊക്കെയാണ് ശരിയായ അർത്ഥം. ഗ്രഹവിചാരകത്വം എന്ന അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ പലയിടത്തും ഈ വാക്കുപയോഗിച്ചിട്ടുണ്ട്. സഭ ദൈവത്തിന്റെ ഭവനവും യേശുക്രിസ്തു പ്രധാന കാര്യവിചാരകനും ശുശ്രൂഷകന്മാർ അവന്റെ കീഴിൽ ഗ്രഹവിചാരകന്മാരായി ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരുമത്രേ. ഇവിടെ വ്യവസ്ഥ എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്ന വിധമാണ്. പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ക്രമം അല്ലെങ്കിൽ സിസ്റ്റമാകുന്നു വ്യവസ്ഥ. ഉദാഹരണത്തിന്, ഇപ്പോൾ പല പെൺകുട്ടികളും ഹോം സയൻസ് പഠിക്കുവാൻ താല്പര്യം എടുക്കുന്നത് കാണാമല്ലോ. അല്ല, അത് വളരെ ആവശ്യം തന്നെയാണ്. ഒരു വീട് എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്നതാണ് അവർ പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെ പഠിക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് തന്റേതായ ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ ഒരു ദിവസം വൈകിട്ട് ചോറും കറികളും വേണമെന്നും പിറ്റേ ദിവസം വൈകിട്ട് ചപ്പാത്തിയും കറിയും വേണമെന്നും തീരുമാനിച്ചെന്നിരിക്കും. ഭക്ഷണത്തിന്റെ ക്രമം അവളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവൾ അവളുടെ വീട്ടിൽ ക്രമീകരിക്കുന്നത്. എന്നാൽ അടുത്തൊരു വീട്ടിലെ അമ്മച്ചി തീരുമാനിച്ചു, ഈ ചപ്പാത്തി പരിപാടി എന്നെ കൊണ്ടെങ്കിലും വയ്യ, എല്ലാ ദിവസവും വൈകിട്ട് കഞ്ഞിയായി പോകട്ടെ എന്ന്. അങ്ങനെയാണ് അവർ അവരുടെ വീട് നടത്തുന്നത്. അവൾക്കതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആർക്കാണ് അവരെ ചോദ്യം ചെയ്യുവാൻ അവകാശമുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ വഴിയുടെ ഇടത്തെ വശത്തുകൂടിയാണല്ലോ വാഹനങ്ങൾ ഓടിക്കേണ്ടത്. എന്നാൽ മിക്കവാറും വിദേശ രാജ്യങ്ങളിലൊക്കെ വഴിയുടെ വലത്തെ സൈഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു രാജ്യത്ത് എന്ന് ഇടത്തെ സൈഡിൽ കൂടി വാഹനം ഓടിക്കുവാൻ നിർബന്ധം പിടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ നിർബന്ധം പിടിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചാലും തെറ്റില്ല. കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി എന്നതിന് വെറും സമയമെന്നല്ല നിശ്ചിത കാലം എന്ന അർത്ഥമാണുള്ളത്. ഈ പറയുന്ന വ്യവസ്ഥ ഒരു പ്രത്യേക കാലയളവിലേക്ക് യോജിച്ചതായിരിക്കും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു പ്രത്യേക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന രീതി എന്നുള്ളതാണ്. ദൈവം കാര്യങ്ങൾ നിർവഹിക്കുന്ന വിധം ഒരു വ്യത്യസ്തമായ ക്രമീകരണത്തിലാണ് ദൈവം ആദാമിനെ ആക്കിയിരുന്നതെന്നും നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായ രീതിയാണ് ഉള്ളതെന്നും വ്യക്തമാണ്. എല്ലാ കാലത്തും എല്ലാവരോടും ദൈവം ഒരുപോലെ പ്രവർത്തിച്ചിരുന്നു എന്നൊരിക്കലും ചിന്തിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞതിനാൽ മനുഷ്യരെ രക്ഷിക്കുന്നതിനും ദൈവത്തിന് പല മാർഗങ്ങളുണ്ടായിരുന്നു എന്നർത്ഥമില്ല. അത് എന്നും ഒന്നു തന്നെയാണ്. എന്നാൽ സമീപനവും ഈ പറഞ്ഞ ക്രമത്തിലുള്ള മനുഷ്യനും വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന്, ഹാബേൽ ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് യാഗം കഴിച്ചു. അബ്രഹാമോ അങ്ങനെ ചെയ്തു. പഴയ നിയമ പുരോഹിതന്മാർ കുഞ്ഞാടുകളെ ദൈവത്തിന് യാഗം കഴിച്ചു. അതാണ് ശരിയായ വിധം എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നപ്പോൾ താങ്കൾ ഒരു ആട്ടിൻകുട്ടിയെയും കൊണ്ടാണ് വന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് അവനെ നാം സമീപിക്കേണ്ട വിധം അങ്ങനെയല്ല. ഇത് ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നു. നാം വ്യത്യസ്തമായ ഒരു വ്യവസ്ഥയുടെ കീഴിലാണ്. അതുകൊണ്ട് പഴയ നിയമക്രമം തെറ്റായിരുന്നു എന്നർത്ഥമില്ല. ആ കാലത്തിന് ദൈവം നിയോഗിച്ചത് അതായിരുന്നു. കാലസമ്പൂർണതയിലെ എന്താണ് ഈ കാലസമ്പൂർണത? അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകുക എന്നത് പ്രയാസമാണ്. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ക്രിസ്തു ഭരിക്കുന്ന ആ സമയത്തേക്ക് ദൈവം എല്ലാ കാര്യങ്ങളെയും നയിക്കുകയാണ്. ഇതത്രേ കാലസമ്പൂർണത. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആധിപത്യത്തിൻ കീഴിലേക്ക് സകലത്തെയും കൊണ്ടുവരുന്ന സമയം. പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും തികയുമ്പോൾ ക്രിസ്തുവിൽ നിർണയിച്ചതും യുഗങ്ങൾ പഴക്കമുള്ളതുമായ ദൈവോദ്ദേശം പൂവണിയും. യേശു കർത്താവാകുന്നു എന്നെല്ലാം നാവും ഏറ്റുപറയുന്നതും എല്ലാ മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങുന്നതുമായ സമയത്തേക്ക് എല്ലാ ഭൂതവും വർത്തമാനവും ഭാവിയും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മർമ്മം അതത്രേ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ടുതന്നെ. ക്രിസ്തുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ദൈവം അവനെ സകലത്തിനും അധിപതിയാക്കി സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എബ്രായ ലേഖനം 2:8. ഈ പറയുന്ന സമയത്ത് നാം എത്തിയിട്ടില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. വ്യത്യസ്തമായൊരു വ്യവസ്ഥയുടെ കീഴിലാണ് നാം ഇന്ന്. ഒരു വ്യത്യസ്തമായ വ്യവസ്ഥിതിയിലാണ് നാം ഇപ്പോൾ. എന്നാൽ സംഭവിക്കുവാൻ പോകുന്ന ഈ കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതെ, കഴിഞ്ഞ കാലത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം. പിതാവിന്റെ ആത്മിക സഭയാം മഹാഭവനത്തിന്റെ സാക്ഷാൽ കാര്യവിചാരകൻ നിത്യപുത്രനാണ്. കാലസമ്പൂർണത വരുമ്പോൾ അതിന്റെ സാക്ഷാൽ ഭരണം അവന്റെ കരങ്ങളിൽ വന്നു ചേരേണ്ടതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എന്നതുകൊണ്ട് സർവത്ര ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നത്. പാപം അഖിലാണ്ടത്തിന്റെ ശിഥിലീകരണത്തിന് വഴിയൊരുക്കി. സ്വർഗവും ഭൂമിയും തമ്മിൽ അകന്നുപോയി. ക്രിസ്തു മൂലമുള്ള വീണ്ടെടുപ്പിനാൽ ദൈവത്തിന്റെ ആധിപത്യം സ്വർഗത്തിലും ഭൂമിയിലും ഒന്നുപോലെ സ്ഥാപിക്കപ്പെടും. അതാണിവിടെ നാം കാണുന്നത്. സഭയ്ക്ക് വേണ്ടിയുള്ള പുത്രനായ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്കാണ് നാം ഇപ്പോൾ വരുന്നത്. ക്രിസ്തു നമുക്കൊരവകാശം പ്രതിഫലമായി നൽകുന്നു. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. എന്നാൽ നാം പഠിച്ച ഭാഗത്തേക്ക് ഒരു നിമിഷം നാം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കുവേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അതിമഹത്തായ കാര്യങ്ങളെ ധ്യാനിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുത്രൻ നിർവഹിച്ച വലിയ വീണ്ടെടുപ്പിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ നന്ദിയുള്ളവരായി അങ്ങനെ സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. തിരുവിഷ്ടം ഞങ്ങളിലൂടെ നിറവേറേണ്ടതിന് ഞങ്ങൾ സമർപ്പണമുള്ളവരായി മുൻപോട്ട് പോകാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. വചനം കേട്ട എല്ലാവരെയും അതിനായിട്ട് ശക്തീകരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യേശുമഹേശനേ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. യേശുമഹേശനേ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. ഈശനുടെ
തിരു സന്നിധി ചേർന്നിനി ഈശനുടെ തിരു സന്നിധി ചേർന്നിനി വിശ്രമം ചെയ്തു തന്റെ തിരുമുഖം കാൺമതത്യാനന്ദമേ തിരുമുഖം കാൺമതത്യാനന്ദമേ വാനസൈന്യങ്ങളും മനുഷ്യജാലവും വാനസൈന്യങ്ങളും മനുഷ്യജാലവും ഊനമില്ലാതെ നിന്നെ വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ മനുഷ്യരക്ഷക നിന്നുടെ നാമം പോ മനുഷ്യരക്ഷക നിന്നുടെ നാമം പോ വാനിലും ഭൂമിയിലും ഇല്ലേയൊരു നാമം നിനപ്പതിനു ഇല്ലേയൊരു നാമം നിനപ്പതിനു ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും നല്ല പ്രസാദവും നീ സർവേശ്വര സൗമ്യതയുള്ളവക്കേ സർവേശ്വര സൗമ്യതയുള്ളവക്കേ യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ എത്ര ദയാപരൻ വീഴുന്നവർക്കേശു എത്ര ദയാപരൻ വീഴുന്നവർക്കേശു എത്ര നല്ല ഗുണവാൻ തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ കണ്ടിടും മാനവർ എന്തൊരാഹ്ലാദം നീ കണ്ടിടും മാനവർ എന്തൊരാഹ്ലാദം നീ ഉണ്ടോ നാവും പേനയും വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ യേശുവിൻ സ്നേഹമതെന്തെന്നു ചൊല്ലുവാൻ യേശുവിൻ സ്നേഹമതെന്തെന്നു ചൊല്ലുവാൻ ആസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കുമ സാധ്യമറിഞ്ഞിടുവാൻ മറ്റാർക്കുമ സാധ്യമറിഞ്ഞിടുവാൻ യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നു